കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയായിരുന്നു ചിന്തിച്ചത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ശരിക്കും നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ യേശുക്രിസ്തു മരിച്ചതിന്റെ ഉദ്ദേശം തന്നെ. പലരും ചിന്തിക്കുന്നത് യേശുക്രിസ്തു മരിച്ചത് ഭൂമിയിൽ നിന്ന് നമ്മളെ മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് മരിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് ഒരു ചെറിയ ഭാഗത്തിൽ അത് ശരിയാണ്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി മരിച്ചത് മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ സ്വർഗത്തിൽ അവനെ കൊണ്ടുപോകാനായിട്ടല്ല, മറിച്ച് സ്വർഗത്തിലുള്ള ദൈവത്തിന് മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കാനായിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് മരിച്ചത്. ഞാൻ ഈ പറഞ്ഞത് അനേക വാക്യങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, വാക്യങ്ങൾ എടുക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്യം മാത്രം എടുക്കാം. അനേക വാക്യങ്ങളുണ്ട്. ഗലാത്യ ലേഖനം അതിന്റെ മൂന്നിന്റെ മൂന്നാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, അവിടെ പറഞ്ഞിരിക്കുകയാണ്. 13-ാമത്തെ വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. യേശു ക്രിസ്തു മരത്തിന്മേൽ തൂങ്ങപ്പെട്ട് ശപിക്കപ്പെട്ടവനായി മരിച്ചതിന്റെ കാരണം എന്താണ് എന്നുള്ളത് അടുത്ത വാക്യത്തിൽ പറയാണ്. എന്തിന് യേശു ക്രിസ്തു മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനായി നമുക്ക് വേണ്ടി ശാപമായി തീർന്നു? അതിന്റെ കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങാനായിട്ടാണ്. എന്തിനാണ് നമ്മളെ വിലക്ക് വാങ്ങിയത്? ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വീണ്ടെടുത്തത് എന്തിനാണ് എന്നുള്ളത് പറയാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ. ആ രണ്ട് വാക്യങ്ങളും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അബ്രഹാമിന്റെ അടുത്ത് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നാം വിശ്വാസത്താൽ നമ്മുടെ ഉള്ളിൽ വരേണ്ടതിനാണ് യേശു ക്രിസ്തു ശാപമായി തീർന്ന് നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ വിലക്ക് വാങ്ങി. നേരം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു മരിച്ചതിന്റെ ഉദ്ദേശം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിത്യമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ കടന്ന് നമ്മൾ വസിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. എന്തുകൊണ്ട് യേശു ക്രിസ്തു മരിക്കണം? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിന് ഒരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് യേശു ക്രിസ്തു മരിക്കണം? അതിന്റെ കാരണം നമ്മൾ റോമാലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അവിടെ നിർത്താം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഫോർ ഇഫ് വൈൽ വി വെയർ എനിമീസ് വി വെയർ റിക്കൺസൈൽഡ് ടു ഗോഡ് ത്രൂ ദ ഡെത്ത് ഓഫ് ഹിസ് സൺ. അന്നേരം ഒരു കാര്യമുണ്ട്, ഒരു ഒരു റെക്കൺസിലേഷൻ നടക്കണം. ഈ റെക്കൺസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ തിരിച്ച് ഉണ്ടാവണം. ദൈവവും മനുഷ്യനുമായി വിട്ടുപോയ ആ കണക്ഷൻ റെക്കൻസൈൽഡ് ആവണം. ദൈവവും മനുഷ്യനുമായിട്ട്, ഞാൻ ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വീണ്ടും പറയുന്ന മാത്രമേ ഉള്ളൂ, ദൈവവും മനുഷ്യനുമായിട്ട് അകന്നുപോയ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വിട്ടുപോയ കണക്ഷൻ റെക്കൻസൈൽഡ് ആവണം. ഈ റെക്കൻസൈൽഡ് ആവണമെങ്കിൽ എന്ത് നടക്കണം? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ശത്രുക്കളായിരിക്കുന്ന വ്യക്തികൾ ദൈവവുമായിട്ടുള്ള റെക്കൻസലേഷനിലേക്ക് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ പറഞ്ഞിരിക്കുകയാണ്, പുത്രൻ നമുക്ക് വേണ്ടി മരിക്കണം. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി ദൈവം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ദൈവവുമായി സെപ്പറേറ്റ് പോയ മനുഷ്യനെ ദൈവവുമായി റെക്കൻസൈൽ ചെയ്യുകയാണ് യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മിനിസ്ട്രീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മിനിസ്ട്രി, ഏറ്റവും പ്രധാനമായിട്ടുള്ള മിനിസ്ട്രിയും, ദൈവവുമായിട്ട് അകന്നുപോയ മനുഷ്യനെ ദൈവവുമായി റെക്കൻസലേ ചെയ്യുക എന്നുള്ളതാണ്. ദൈവവുമായി കണക്ട് ചെയ്ത് തിരിച്ച് ആ കണക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേ കാര്യമാണ് 2 കൊരിന്ത്യർ 5:20 പറയുന്നത്. 2 കൊരിന്ത്യ ലേഖനം 5:20 വാക്യം ഉറപ്പിച്ചിരിക്കുകയാണ്, ആകയാൽ മേളത്തെ വാക്യത്തിൽ ദൈവം ചെയ്ത നിരപ്പിന്റെ കാര്യം പറഞ്ഞിട്ട് പറയാണ്. ഈ നിരപ്പിന്റെ, ഈ റെക്കൺസിലേഷൻ എന്നുള്ള വാക്കാണ് അവിടെ പറയുന്നിരിക്കുന്നത്. അതേ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയായിത്തെന്ന് പറഞ്ഞിട്ട് പറയാണ്, അവൻ ക്രിസ്തു മൂലം നമ്മോ തന്നോട് നിരപ്പിച്ചു. 18-ാമത്തെ വാക്യം, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനത്തെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകുന്നു. ആ റെക്കൻസിലേഷന് ദൈവം ചെയ്ത കാര്യമാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അന്നേരം ദൈവം മനുഷ്യനുമായി, ദൈവമായിട്ട് അകന്നുപോയ മനുഷ്യനെ പാപത്തിന്റെ ശമ്പളമായിട്ടുള്ള മരണം മനുഷ്യന്റെ ഉള്ളിൽ വന്നു. ദൈവമായിട്ട് അവൻ അകന്നുപോയി. അതിന്റെ കോൺസിക്വൻസായി അവൻ ദൈവമായിട്ട് എന്നേക്കുമായി അകന്നുപോയി, നരകത്തിലേക്കാണ് പോകേണ്ടത്. ഇതിന് ഒരു പ്രതിവിധിയായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. ദൈവം നമ്മുടെ പാപത്തെ അവന്റെ മേൽ ഇമ്പാർട്ട് ചെയ്തിട്ട് അവനെ നമുക്ക് പകരമായി പാപമാക്കി, അവൻ നമ്മുടെ പ്ലേസിൽ മരിച്ചു. അത് കാരണം ഒരു വ്യക്തിക്ക് ദൈവമായിട്ടുള്ള റെക്കൻസിലേഷനിലേക്ക് വരാം. ഇതാണ് സുവിശേഷത്തിന്റെ ആദ്യത്തെ മെസ്സേജ്. ഇതാണ് യേശുക്രിസ്തു ആദ്യം ചെയ്ത കാര്യം. ഏറ്റവും അതിപ്രധാനമായിട്ട് യേശുക്രിസ്തു ചെയ്ത കാര്യവും സുവിശേഷം, ഒരു വ്യക്തി സ്ഥാനാപതിയായിട്ട് നിന്ന് പ്രസംഗിക്കുന്ന കാര്യവും ഇതാണ്. പാപിയായ മനുഷ്യനെടുത്ത് പറയാണ്, നിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വന്നു കഴിഞ്ഞു, നീ ദൈവമായിട്ട് അകന്നവനാണ്. ഈ രീതിയിൽ നീ മുമ്പോട്ട് പോയാൽ നീ നിത്യ നരകത്തിൽ എന്നേക്കുമായി ദൈവമായിട്ട് അകന്നവനായിട്ട് നീ വീഴും. അതുകൊണ്ട് ദൈവത്തിന്റെ സ്ഥാനാപതിയായിട്ട് ഞാൻ നിന്റെ അടുത്ത് പറയുകയാണ്, ഇന്ന് നിനക്ക് ദൈവമായിട്ടുള്ള റെക്കൻസിലേഷൻ കിട്ടും. പൗലോസ് പറയാണ്, ഞങ്ങൾ ക്രിസ്തുവിന് പകരം നിന്നുകൊണ്ട് ദൈവം പറയുന്നത് പോലെയാണ് പറയുന്നത്. എന്നൊരു ഒരു സുവിശേഷ പ്രസംഗകന്റെ, സുവിശേഷ പ്രസംഗന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നിന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല, സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയുടെ പദവി എന്ന് പറയുന്നത് ദൈവത്തിന് പകരമാവാൻ അവൻ നിന്ന് സംസാരിക്കുക. അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുവിനെന്ന് കൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകും. അന്നേരം പലരും എന്താ സുവിശേഷം പറയാത്തെന്നറിയാവോ? പലരും സുവിശേഷം പറയാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വില അവർക്കറിയത്തില്ല. രണ്ട്, ഇവർക്ക് മനസ്സിലായ സുവിശേഷത്തിന്റെ പ്രാധാന്യത ഇവർക്കറിയത്തില്ല. മൂന്ന്, ഈ സുവിശേഷത്തിന്റെ അർജൻസി ഇവർക്കറിയത്തില്ല. ഒരു മനുഷ്യൻ, ദൈവമായിട്ടകന്ന മനുഷ്യൻ, അവൻ നിത്യനരകത്തിലേക്കാണെന്നും ഞാൻ ആ രക്ഷ അനുഭവിച്ചവനാണ്, ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണ് എന്നും ഒരു വ്യക്തി മനസ്സിലായി കഴിയുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി അവന്റെ മെസ്സേജ് ഇവൻ പറയാനായിട്ട് ഇവൻ തുടങ്ങും. അവൻ ക്രിസ്തുവിന് സ്ഥാനാപതിയായിട്ട് നിന്നുകൊണ്ട് അവൻ ക്രിസ്തുവിന് പകരം മനുഷ്യരെടുത്ത് പറയുകയാണ്, വി ക്യാൻ റെക്കൻസൈൽ വിത്ത് ഗോഡ്. എന്തുകൊണ്ട്? കാരണം പറഞ്ഞിരിക്കുകയാണ്, ദൈവം ഒരു കാര്യം ചെയ്തു, യേശു ക്രിസ്തു നിന്റെ സ്ഥാനത്ത് നീ അനുഭവിക്കേണ്ട അതേ അനുഭവം, മരണം, മരിച്ച് ദൈവവുമായി നീ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ യേശു ക്രിസ്തു ഒരിക്കലായി തീർന്നു, ദൈവവുമായി സെപ്പറേറ്റഡ് ആയതുകൊണ്ട് നിനക്ക് ദൈവത്തോട് നിരപ്രോപിക്കാം. ഇതാണ് സുവിശേഷത്തിന്റെ ഫസ്റ്റ് മെസ്സേജ്. ഇതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ പറയിരിക്കുകയാണ് പത്താമത്തെ വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരണത്തിൽ കൂടി ദൈവമായിട്ട് ഒരു വ്യക്തി റെക്കൻസലേഷനിലേക്ക് വരുന്നു. പക്ഷെ ഇതല്ല സുവിശേഷത്തിന്റെ ഫുൾ മെസ്സേജ്. പലരും ചിന്തിക്കുന്ന ഇതാണ് ഫുൾ മെസ്സേജ് എന്നാണ്. ദൈവമായിട്ട് നിരപ്പ് വന്നു, ഇനി നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. അതല്ല സുവിശേഷത്തിന്റെ കംപ്ലീറ്റ് മെസ്സേജ്. അടുത്ത വാക്യം പറയുകയാണ്, നിരന്നതിന് ശേഷം നടക്കേണ്ട ഒരു കാര്യമുണ്ട്. നിരന്നതിന് ശേഷം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും എന്നുള്ളതാണ് റിയൽ ആയിട്ടുള്ളത്. അന്നേരം സുവിശേഷത്തിന്റെ കംപ്ലീറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിരിക്കാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. അന്നേരം നമ്മൾ വിചാരിക്കും ഇതെന്താ രക്ഷിക്കപ്പെടലല്ലേ, യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിച്ച് അവന്റെ പാപം മോചിക്കപ്പെട്ട് അവൻ ദൈവവുമായിട്ട് റെക്കൻസിലേഷനിലാവുന്ന അല്ലേ രക്ഷിക്കപ്പെടൽ? അത് രക്ഷിക്കപ്പെടലാണ്, എന്നാൽ അതല്ല പൂർണ്ണമായിട്ടുള്ള രക്ഷിക്കപ്പെടൽ. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ദൈവവചനത്തിൽ ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുകയാണ് നിരന്ന ശേഷമാണ് യഥാർത്ഥത്തിലുള്ള രക്ഷിക്കപ്പെടൽ. അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? നിരന്ന ശേഷം വായിച്ചോ. അവിടെ പറഞ്ഞിരിക്കുകയാണ് നിരന്ന ശേഷം യേശു ക്രിസ്തുവിന്റെ ജീവനാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിലുള്ള രക്ഷിക്കപ്പെടൽ അല്ലേ. അന്നേരം ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതാണ് നിരന്നപ്പോൾ തന്നെ, എന്നാൽ അവന്റെ റിയൽ സാൽവേഷൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന നിരന്ന ശേഷമാണ് നടക്കുന്നത്. അന്നേരം നിരപ്പ് പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി ദൈവമായിട്ട് നിരക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ അടിസ്ഥാനത്തിൽ. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി ദൈവമായിട്ട് നിരക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ വ്യക്തി രക്ഷിക്കപ്പെടുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? യേശു ക്രിസ്തുവിന്റെ ജീവനാൽ അല്ലേ. അങ്ങനെയല്ലേ ബൈബിൾ പറഞ്ഞു? ഞാൻ പറയുന്നത് പുതിയ ഉപദേശം വല്ലതാണോ?
യേശു ക്രിസ്തുവിന്റെ മരണത്താലാണ് ഒരു വ്യക്തി നിരക്കുന്നതെങ്കിൽ ഒരു വ്യക്തി റിയലായിട്ട് രക്ഷിക്കപ്പെടുന്ന യേശു ക്രിസ്തുവിന്റെ ജീവനാലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്കൺസിലേഷൻ നടന്നത് ഈ ജീവൻ ഇമ്പാർട്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ ജീവൻ ഇമ്പാർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു വ്യക്തി റിയലായിട്ടും രക്ഷിക്കപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പാപം മോചിക്കപ്പെട്ടു, അതോടുകൂടി ദൈവിക ജീവൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടതുപോലെ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി ആ വ്യക്തിയുടെ മനുഷ്യന്റെ ഉള്ളിലേക്ക് കടക്കുകയും ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഇവൻ വരികയും ചെയ്യുന്നു. ദൈവമായിട്ട് ഇവൻ വന്ന ബന്ധത്തിലേക്ക് വന്നതോടുകൂടി ദൈവിക ജീവൻ ഇവന്റെ ഉള്ളിൽ വരുന്നു, അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു. ഒരു മരിച്ച വ്യക്തിയുടെ ഉള്ളിലേക്ക് ജീവൻ വരുമ്പോൾ ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ മരണം നീങ്ങി അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ അവൻ വീണ്ടും ജനിച്ചവനായിരിക്കും. ഇതാണ് വീണ്ടും ജനനം. ഇതാണ് വീണ്ടും ജനനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വീണ്ടും ജനിച്ചതോടുകൂടി എന്തായിത്തീരുന്നു? ആ വ്യക്തി ദൈവത്തിന്റെ മന്ദിരമായി തീരുന്നു. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്നു. ആ വ്യക്തി ക്രിസ്തുവിന്റെ ശരീരമായി തീരുന്നു. ഇൻഡിവിജ്വലി ക്രിസ്തുവിന്റെ ശരീരമായി തീരുന്നു, കോർപ്പറേറ്റ് ആയിട്ടുള്ള ദൈവസഭയുടെ ഭാഗവുമായി തീരുന്നു. ഇൻഡിവിജ്വലി ആ വ്യക്തി യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ വ്യക്തിയുടെ അവയവം ക്രിസ്തുവിന്റെ അവയവമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിന്റെ അവയവത്തെ എടുത്ത് വേശിയോട് പറ്റിച്ചേർക്കരുത്, നിങ്ങൾ ക്രിസ്തുവിന്റെ അവയവമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ യേശു ക്രിസ്തുവിന്റെ കൈയാണ്, നമ്മുടെ നാവ് യേശു ക്രിസ്തുവിന്റെ നാവാണ്, നമ്മുടെ ചിന്ത യേശു ക്രിസ്തുവിന്റെ ചിന്തയാണ്, നമ്മുടെ ഹൃദയം യേശു ക്രിസ്തുവിന്റെ ഹൃദയമായി മാറുന്നു. ഞാൻ പറഞ്ഞതിനോട് വിശദീകരിക്കാം. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി മരിച്ച് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് മരിച്ചത് ദൈവമായിട്ടൊരു വ്യക്തിയെ നിരപ്പിക്കാനായിട്ടും ആ നിരപ്പിൽ കൂടി ദൈവത്തിന് ആ വ്യക്തിയുടെ ഉള്ളിൽ കടക്കാനായിട്ടും അത് കടക്കുന്നതിൽ കൂടി ആ വ്യക്തിയിൽ കൂടി ദൈവത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ്. അതോടുകൂടി ആ വ്യക്തി യേശു ക്രിസ്തുവിന്റെ ശരീരമായി തീർന്നു. യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒരു ശരീരമുണ്ടായിരുന്നു, ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടായിരുന്നു. ആ ഫിസിക്കൽ ബോഡിയിൽ കൂടി യേശു ക്രിസ്തു ചെയ്ത അതേ കാര്യങ്ങൾ യേശു ക്രിസ്തു തന്റെ സ്പിരിച്വൽ ബോഡിയായ സഭയിൽ കൂടിയും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ബോഡിയായ ഒരു വ്യക്തിയിൽ കൂടിയും ചെയ്യുന്നു. അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച വാക്യങ്ങൾ. യോഹന്നാൻ അതിന്റെ 14-ാമത്തെ വാക്യം ഇവിടെ യേശു ക്രിസ്തു പറയാണ്, ഐ എം എ ഹ്യൂമൻ വെഹിക്കിൾ ഓഫ് ദ ഡിവൈൻ ലൈഫ്. പിതാവായ ദൈവത്തിന് വസിക്കുന്ന, പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന ഒരു ഹ്യൂമൻ ബോഡിയാണ് ഞാൻ. യേശു ക്രിസ്തു പിതാവിലും പിതാവ് യേശു ക്രിസ്തുവിലും വസിച്ചുകൊണ്ട് പിതാവ് തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. എന്നിട്ട് ഇത് പറയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. യേശു ക്രിസ്തു ഒരു ചലഞ്ച് കൊടുക്കുകയാണ് പരീശന്മാർക്ക്. യേശു ക്രിസ്തു പറയാണ്, ഞാനേ പിതാവിലും പിതാവ് എന്നിലുമാണ് വസിക്കുന്നത്. എന്നിട്ട് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തിയാണ്. ഇത് ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ ഈ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന നിർബന്ധമില്ല. പിന്നെ എന്ത് ചെയ്യണം? യേശു ക്രിസ്തു പറയണം, നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾ എന്റെ പ്രവൃത്തി കണ്ടാൽ മതി. ആ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഞാൻ പിതാവിലും പിതാവ് എന്നിലും പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുകയാണെന്ന് എന്റെ പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ വന്നിട്ട് പാട്ട് പാടുന്ന, സ്തോത്രം പറയുന്ന പ്രവൃത്തി അല്ല. അറിയാമല്ലോ നിങ്ങൾക്ക്, 24 hours യേശു ക്രിസ്തുവിന്റെ ജീവിതം കാണുന്ന ഒരു വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്താണ് മനസ്സിലാവും എന്നറിയാമോ? പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. ഇത് കർത്താവ് പറയാണ്, നിങ്ങൾ ഈ പറഞ്ഞ, ഞാൻ പറയുന്നതുകൊണ്ട് ഇത് വിശ്വസിക്കണ്ട, പറയുന്നതുകൊണ്ട് വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ എന്റെ പ്രവൃത്തി കാണുന്ന വ്യക്തിക്ക് ഇത് മനസ്സിലാവും. എന്നിട്ട് അവിടെ നിർത്തുകയല്ല, അടുത്ത വാക്യത്തിൽ പറഞ്ഞുകയാണ്. ഇത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ വായിച്ചു വരണം, എന്താണ് പ്രവൃത്തി എന്നുള്ള അടുത്ത വാക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ പറയുകയാണ്, ആ പ്രവൃത്തി എന്താണെന്ന് മേളിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പിതാവ് യേശു ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി. ഞാൻ വീണ്ടും പറയട്ടെ, ആ പ്രവൃത്തി എന്ന് പറയുന്നത് വെള്ളത്തിന്റെ മേലെ നടന്നതോ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതോ അല്ല. മേളിലേക്ക് വീണ്ടും വായിച്ചാൽ മനസ്സിലാവും, പിതാവിനെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. ഫിലിപ്പോസിന്റെ അടുത്ത് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, പുതുതായിട്ട് വരുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സമയമില്ല. യേശു ക്രിസ്തുവിന്റെ അടുത്ത് ഫിലിപ്പോസ് ചോദിക്കുകയാണ് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നിന്റെ പിതാവിനെ ഈ ഭൂമിയിൽ വെച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറയുകയാണ്, താഴേക്ക് പറയാണ്, ഞാൻ പിതാവിനും പിതാവിനിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിന്ന് എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്ന അതേ പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. എന്നിട്ട് പറയുന്നത് ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിലും വലിയതും അവൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അടുത്ത വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, പരിശുദ്ധാത്മാവ് വരികയും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിച്ചിട്ട് പിതാവ് യേശുക്രിസ്തുവിൽ ചെയ്ത അതേ പ്രവൃത്തി, ദൈവത്തെ വെളിപ്പെടുത്തുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്ന അതേ പ്രവൃത്തി ചെയ്യും. ആസ് എ കോർപ്പറേറ്റ് ബോഡി, ഒരു സഭ എന്ന നിലയിൽ കൂടുതൽ വൈഡായിട്ട് അത് ചെയ്യാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നാം പിതാവിനെ വെളിപ്പെടുത്തും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിതാവ് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി, ഫിസിക്കൽ ബോഡി വിട്ട് സ്വർഗത്തിലേക്ക് പോയി, സ്പിരിച്വൽ ബോഡിയായ സഭയിൽ കൂടി അതിനേക്കാളുള്ള വൈഡായിട്ട് യേശുക്രിസ്തു അത് ചെയ്യും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എങ്ങനെയാണോ ജീവിച്ചത്, അതേപോലെ തന്നെ ഒരു വ്യക്തിയെ യക്ഷിപ്പ് ചെയ്യാനായിട്ടാണ് യേശുക്രിസ്തു ഉയരത്തിലേക്ക് പോയി, യേശുക്രിസ്തു മനുഷ്യനെ റെക്കൻസൈൽ ചെയ്തിട്ട് അവന്റെ ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളപ്പോ ഒരു കാര്യം ചെയ്യണം, യേശുക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യം. യേശുക്രിസ്തു എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കാനായിട്ടാണ് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. അതായത് നമ്മൾ ചിന്തിച്ചു നോക്കണം, എങ്ങനെയാണ് യേശുക്രിസ്തു ജീവിച്ചത്. വേറൊരു വാക്യത്തിലും ഇതേ കാര്യം തന്നെ യേശുക്രിസ്തു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാമത്തെ അധ്യായം അതിന്റെ 56-ാമത്തെ വാക്യം. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു യേശുക്രിസ്തു പിതാവുമായി ഒരു യുണീക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു. ആ പാപമില്ലാത്ത ക്രിസ്തുവിൽ പിതാവായ ദൈവം വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി നമ്മളെയും ആ ഒരു കണക്ഷനിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിൽ വിശ്വസിച്ച് അവന്റെ മക്കളായി തീരുന്ന വ്യക്തികളെ പറ്റിയാണ് അതിനെപ്പറ്റിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവൻ ഉണ്ട്. നിത്യജീവൻ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ജീവൻ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം കുടിക്കുകയും അവന്റെ മാംസം തിന്നുകയും ചെയ്യുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുമായി ഒരു യുണീക്ക് റിലേഷനിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ, വീണ്ടും ജനനത്തിൽ കൂടി, പാപമോചനത്തിൽ കൂടി, റെക്കൺസിലേഷനിൽ കൂടി യേശുക്രിസ്തുമായി ഒരു യുണീക്ക് റിലേഷനിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പറയാണ് അവനിലും ഞാൻ അവനിലും വസിക്കുന്നു. എന്റെ രക്തം തിന്നുകയും എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്താണ്? എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എന്നിട്ട് പറയാണ് ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നിട്ട് പറയാം, അവിടെ വെച്ച് ചേർത്തതല്ല, ജീവനുള്ള പിതാവ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു, എന്നിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ടതിന് എന്നെ തിന്നുന്നവൻ അതേപോലെ ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പിതാവുമായിട്ടുള്ള യുണീക്ക് റിലേഷനിൽ പിതാവായ ദൈവം എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്തതുപോലെ എന്നെ തിന്നുന്നവൻ, ഞാനുമായി ഒരു യുണീക്ക് റിലേഷനിലേക്ക് വീണ്ടും ജനനത്തിൽ കൂടി വരുന്നവനിൽ കൂടി ഞാനും ജീവിക്കാനായിട്ടുള്ള, വളരെ സിമ്പിളാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. യേശുക്രിസ്തു പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചോ അതേപോലെ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിയിൽ കൂടി യേശു ക്രിസ്തു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണക്ഷൻ പ്രശ്നമായത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് യേശു ക്രിസ്തു ജീവിച്ചത്, എങ്ങനെയാണ് യേശു ക്രിസ്തു കാര്യങ്ങളെ ചെയ്തത്, എങ്ങനെയാണ് യേശു ക്രിസ്തുവിന് ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നാൻ സാധ്യതയുള്ള ഒരു വാക്യമുണ്ട്. യോഹന്നാന്റെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, അതിന്റെ റിയൽ അർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല. യോഹന്നാൻ 5:19 പറയാണ്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു പറയുന്നത് ഐ സൺ ക്യാൻ ഡു നത്തിങ്. ഇത് അനേകടത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തു പറയണേ ഐ ക്യാൻ ഡു നത്തിങ് എപ്പാർട്ട് ഫ്രം ഗോഡ്. അതായത് യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു പറയുന്നത് ഈ ഒരു യുണീക്ക് റിലേഷനിൽ കൂടി അല്ലാതെ ഈ റിലേഷനിൽ നിന്ന് സെപ്പറേറ്റ് ആയി പിതാവായിട്ടുള്ള ബന്ധവുമായി ദൈവമായിട്ടുള്ള ഈ യുണീക്ക് റിലേഷനിൽ നിന്ന് പുറത്താക്കി വന്നിട്ട് എന്നെ കൊണ്ട് തന്നെത്താൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ കൊണ്ട് എല്ലാം ചെയ്യാനായിട്ട് കഴിയും ദൈവം എന്ന നിലയിൽ. ഈ ഭൂമിയിലായിരുന്നപ്പോഴും യേശു ക്രിസ്തു ദൈവമായിരുന്നു. യേശു ക്രിസ്തുവിന് എല്ലാം ദൈവം എന്ന രീതിയിൽ ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ യേശു ക്രിസ്തു പറയാണ്, മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ജീവിക്കുന്നത് ഒരു യുണീക്ക് റിലേഷന്റെ ബർത്താണ്. ആ രീതിയിൽ മനുഷ്യൻ എന്ന നിലയിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല, ഞാൻ ചെയ്യുന്ന എല്ലാം യേശു ക്രിസ്തു ദൈവമായിട്ടുള്ള റിലേഷനാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റാണ് പിശാച് ആദത്തിന്റെ അടുത്ത് പറഞ്ഞത്. പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ആദത്തിന്റെ അടുത്ത് പിശാച് എന്താ പറഞ്ഞത്? യു ക്യാൻ ഡു വിതൗട്ട് ഗോഡ് എന്നാണ് പറഞ്ഞത്. നീ ദൈവമായിട്ടുള്ള റിലേഷനിൽ നിന്ന് ബ്രേക്ക് ആയാലും യു വിൽ നോട്ട് ഡൈ എന്നാണ് പിശാച് പറഞ്ഞത്. യേശു ക്രിസ്തു പറയാണ്, ഐ ക്യാൻ ഡു നത്തിങ് വിതൗട്ട് ദ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന് പിതാവിനെ കൂടാതെ ഒരു പ്ലാനുമില്ല, പിതാവിനെ കൂടാതെ ഒരു പദ്ധതിയുമില്ല, പിതാവുമായിട്ടുള്ള യുണീക്ക് റിലേഷനിൽ മാത്രമാണ് യേശു ക്രിസ്തുവിന് ജീവിക്കാൻ കഴിയുന്നത്. യേശു ക്രിസ്തു പറയാണ്, ഐ ക്യാൻ ഡു നത്തിങ് വിതൗട്ട് ഗോഡ്. പക്ഷെ തിരിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക, ദൈവത്തിന് യേശു ക്രിസ്തുവിൽ കൂടി, പിതാവായ ദൈവത്തിന് യേശു ക്രിസ്തുവിൽ കൂടി എന്തൊക്കെ ചെയ്യാൻ കഴിയും? യേശു ക്രിസ്തുവിന് പിതാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് യേശു ക്രിസ്തു പറയുമ്പോൾ, പിതാവിന് യേശു ക്രിസ്തുവിൽ കൂടി എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു? യേശു ക്രിസ്തുവിൽ കൂടി പിതാവിന് എല്ലാം ചെയ്യാനായിട്ട് കഴിഞ്ഞു അല്ലെ? നമ്മളതിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചത്, യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ അധ്യായത്തിന്റെ അതിൽ പറഞ്ഞിരിക്കുകയാണ്, നീ എന്റേത്, അതിന്റെ 10-ാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്റേതെല്ലാം നിന്റേതും നിന്റേതെല്ലാം എന്റേതുമാണ്. അതായത് പിതാവിന് എല്ലാം യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തു കൂടി ചെയ്യാനായിട്ട് കഴിഞ്ഞു. യോഹന്നാന്റെ 8:28-29 വാക്യത്തിലും ഇതേ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ അടുത്ത വാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവാണ്, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയതിനു ശേഷം നിങ്ങൾ മനസ്സിലാവുന്ന കാര്യമുണ്ട്, ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ, ഐ ഡു നത്തിങ് ഓൺ മൈ ഇനിഷ്യേറ്റീവ്, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം, എന്റെ പ്ലാൻ പ്രകാരം, എന്റെ പദ്ധതി പ്രകാരം ഞാൻ ഒന്നും ചെയ്യാതെ എല്ലാം ദൈവത്തിൽ വസിച്ചുകൊണ്ടാണ് ചെയ്തതെന്ന് നിങ്ങൾ അറിയും എന്നിട്ട് പറയാണ്, അതുകൊണ്ട് എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞത്, രണ്ട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തു പിതാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ യേശു ക്രിസ്തുവിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കഴിയില്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. പിതാവിന് തന്നിൽ കൂടി എല്ലാം ചെയ്യാനായിട്ട് കഴിഞ്ഞു, എല്ലാം ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതാണ് നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുന്നത്. കാരണം എന്താണ്? യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം പിതാവിനെ എപ്പോഴും പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് യേശു ക്രിസ്തുവും പിതാവുമായിട്ടുള്ള റിലേഷൻ. അതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി തിരിച്ച് നമ്മൾക്ക് യേശു ക്രിസ്തുവിനെ കൂടാതെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് യേശു ക്രിസ്തു പറഞ്ഞു. നമ്മൾ പലപ്പോഴും വായിച്ചിരിക്കുന്ന വാക്യമാണ് യോഹന്നാൻ 15:3 വാക്യം, 4-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ മേലത്തെ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധരായിത്തു എന്ന് പറഞ്ഞാൽ, യു ആർ ക്ലെൻസ്ഡ് ബൈ മൈ വേർഡ്. യേശു ക്രിസ്തുവിന്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ യേശു ക്രിസ്തു പറയുകയാണ്, എന്നിൽ വസിക്കുവിൻ. എങ്ങനെ? ഞാൻ പിതാവിൽ വസിച്ചതുപോലെ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. യോഹന്നാൻ 6 പറഞ്ഞതുപോലെ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു പറഞ്ഞപോലെ, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. 5-ാമത്തെ വാക്യം പറഞ്ഞു, യു ക്യാൻ ഡു നത്തിങ് അപ്പാർട്ട് ഫ്രം മീ. നേരം അവിടെ പറഞ്ഞിട്ട് ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ, നമുക്ക് യേശുക്രിസ്തുവിന് പിതാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞാത്തതുപോലെ നമ്മൾക്ക് യേശുക്രിസ്തുവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞത്. ഇതേ യുണീക്ക് റിലേഷനാണ്. യേശുക്രിസ്തുവിന് പിതാവിനെ കൂടാതെ ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ലായിരുന്നു, നമുക്ക് യേശുക്രിസ്തുവിനെ കൂടാതെയും ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നാൽ യേശുക്രിസ്തുവിൽ കൂടി പിതാവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു? എല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നു അല്ലേ? ഇനി തിരിച്ചിട്ട് യേശു ക്രിസ്തു നമ്മൾ കൂടി എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? എന്താ ചെയ്യാൻ കഴിയും? എല്ലാം ചെയ്യാനായിട്ട് കഴിയണം അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തുവിൽ കൂടി പിതാവിന് എല്ലാം ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. നേരെ യേശു ക്രിസ്തു നമ്മൾ കൂടി എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? എല്ലാം ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെയാണ് ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ചോദ്യം വരുന്നത്. യേശു ക്രിസ്തുവിൽ കൂടി പിതാവിന് എല്ലാം ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. അതേ യുണീക് റിലേഷനിലേക്ക് വന്ന നമ്മിൽ കൂടി യേശു ക്രിസ്തുവിന് എന്തുകൊണ്ട് എല്ലാം ചെയ്യാനായിട്ട് കഴിയുന്നില്ല? കാര്യം എന്താ? കാര്യം അത്രയേ ഉള്ളൂ, ദൈവാനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് യേശു ക്രിസ്തുവിന് പിതാവുമായിട്ടുണ്ടായിരുന്ന അതേ അവൈലബിലിറ്റി, അതേ വിശ്വാസത്തിൽ, അതേ ഡിപ്പെൻഡൻസ് നമുക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് യേശു ക്രിസ്തുവിന് നമ്മൾ കൂടി എല്ലാം ചെയ്യാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് പുതിയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. The just shall live by faith. ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ദൈവത്തിന് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു ജീവിതം, കർത്താവിന് കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു ജീവിതം. ഇതിനുവേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു നമ്മളെ ശുദ്ധീകരിച്ചത്. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 17-ാമത്തെ അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ മേളത്തെ വാക്യം വായിച്ച് അതിന്റെ 19-ാമത്തെ വാക്യം പറയാണ്, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ ഇവർക്കു വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവിടെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് എന്നാണ്. യേശു ക്രിസ്തു പറയുന്നത് ഞാൻ എന്നെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ പിതാവിന് അവൈലബിൾ ആയിട്ട് ജീവിച്ചതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരും എന്താണ് സെപ്പറേറ്റഡ് ആവാനായിട്ടാണ്, ദൈവത്തിന് വേണ്ടിയിട്ട് അവൈലബിൾ ആവാനായിട്ടാണ് യേശു ക്രിസ്തു. എന്നിട്ട് പറയുകയാണ്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാവുന്നു. അതാണ് നേരത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ വചനം, യോഹന്നാൻ 15 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകും. എന്നിട്ടാണ് നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചു. എന്നാലും ഞാൻ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന് നമ്മൾ കൂടി ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് ആണ് നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാത്തത്. ആ ഫെയ്ത്ത് എന്ന് പറയുന്നത് ബൈബിൾ പറയുന്നത് ഒരു സിമ്പിൾ ഫെയ്ത്ത് ആണ്. കർത്താവിന് മുമ്പിൽ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും വലിയ ഉദ്ദേശങ്ങളും അംബിഷൻസും ഒക്കെ മാറ്റിയിട്ട് ദൈവത്തിന് ഇഷ്ടപ്പെടാനും ദൈവത്തിന് തന്നെത്താൻ സെപ്പറേറ്റഡ് ആയിട്ട് അവൈലബിൾ ആയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഫെയ്ത്ത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കും. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിന്റെയുമായിട്ടുള്ള യുണീക് റിലേഷനിലേക്ക് ഒരു വ്യക്തി വരുന്നു. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി ആ വ്യക്തി ദൈവമായിട്ടുള്ള ഒരു യുണീക് റിലേഷനിലേക്ക് വരുന്നു. ആ യുണീക് റിലേഷനിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കണക്ഷൻ റെസ്റ്റോർഡ് ആയതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കടക്കാനായിട്ട് കഴിയുന്നു. ആ കടന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതോടുകൂടി ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും യേശു ക്രിസ്തുവിന് നിയന്ത്രണം ഏറ്റെടുത്തിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ആ വ്യക്തിയെ കൂടി നിവർത്തിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ മുമ്പിൽ നമ്മുടെ കുറെ പ്ലാനുകളും പദ്ധതികളും നമ്മൾ മുമ്പിൽ വെക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും തമ്മിൽ രണ്ടായിട്ട് ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുന്നിടത്ത് ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ നിവർത്തിക്കത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവത്തിനൊരു പൂർണ്ണമായിട്ട് അവൈലബിൾ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, ഞാനീ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഇല്ലെങ്കിൽ അനുസരിക്കേണ്ട ഒരു കാര്യമാണ്. പൂർണ്ണമായിട്ട് നമ്മൾ ആരും അനുസരിച്ചിട്ടുള്ള കാര്യവുമല്ല. നമ്മുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ എല്ലാ ഉദ്ദേശങ്ങളും നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ദൈവം മതിയായവനാണ്, എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ദൈവം മതിയായവനാണ് എങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മള് ദൈവത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം മാറ്റിവെച്ച് കർത്താവെ നിന്റെ ഇഷ്ടം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, പിതാവെ നിന്റെ ഇഷ്ടം പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. നമ്മൾ എവിടെ ആയിരിക്കണം, ഏത് ജോലിയിലായിരിക്കണം, ഏത് സ്ഥലത്തായിരിക്കണം, എന്തായിരിക്കണം, എന്താണെങ്കിലും ദൈവമേ നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ദൈവം മതിയായവനാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മതിയായവനായ ഒരു വ്യക്തിക്ക് എല്ലാ കാര്യത്തിനും ദൈവത്തിനോട് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിലെ ചില വാക്യങ്ങൾ വായിക്കുന്നത്. ഒന്ന് തെസ്സലോനിക്കർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കണം. 5-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. 17-ാമത്തെ വാക്യത്തിൽ പറയാണ്, എപ്പോഴും സന്തോഷിക്കുവിൻ, റിജോയ്സ് ഓൾവൈസ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഈ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈംസും നമുക്ക് റിയൽ അതിന്റെ അർത്ഥം അറിയത്തില്ല. പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവിടാതെ കർത്താവേ തരണമേ 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 എന്ന് പറയുന്ന അല്ല, അതല്ല ബൈബിളിലെ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവിടാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പാദപീഠത്തിൽ വെക്കുക എന്നുള്ളതാണ്. നമ്മൾ കടന്നുപോകുന്ന എല്ലാ സിറ്റുവേഷനും എല്ലാ പ്രതിസന്ധിയും എല്ലാ പ്രോബ്ലംസും എല്ലാം നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിൽ വെച്ചിട്ട് കർത്താവേ നീ നിന്റെ ഇഷ്ടം ഇതിൽ കൂടി ചെയ്യണമേ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി ദൈവത്തിന്റെ ഭാഗത്തേക്ക് നമ്മുടെ ഭാരങ്ങളെ അൺലോഡ് ചെയ്യുന്നതാണ് പ്രാർത്ഥന. അതിൽ ഫിലിപ്പിയനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഭാരങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് ആർക്കാണ് ഇത് ചെയ്യാൻ കഴിയുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി. അങ്ങനെ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കുക, ദൈവമായിട്ടൊരു യൂണിക് റിലേഷനിലേക്ക് വന്ന വ്യക്തി. രണ്ടാമത്, ദൈവത്തിന് പൂർണ്ണമായിട്ട് അവൈലബിൾ ആകാനായിട്ട് തന്നെത്താൻ തന്റെ അറിവിൽ തന്റെ മാനുഷികമായിട്ടുള്ള തന്റെ ബോധ്യത്തിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തി. വേറെ പ്ലാനുകളും പദ്ധതികളും ഒന്നുമില്ലാത്ത വ്യക്തി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അവന് ചെയ്യാനായിട്ട് കഴിയും. എല്ലാ പ്രശ്നങ്ങളെയും അവന് സ്തോത്രത്വം അവന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇടവിടാതെ അൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. അന്നേരം ഇവന്റെ ഹൃദയത്തിൽ ഒന്നുമില്ല, ഇവരെല്ലാം അൺലോഡ് ചെയ്യുകയാണ്. അവന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും അൺലോഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യാനായിട്ട് കഴിയും? അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്നവന് എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ കഴിയും ഇല്ലേ? കഴിയത്തില്ലേ? ദൈവത്തിന്റെമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് പൂർണ്ണ ഹൃദയത്തോടുകൂടി തീരുമാനിക്കുന്നു. വേറെ ഇഷ്ടങ്ങളൊന്നുമില്ല. നീ എവിടെ വിടുന്നു അവിടെ പോവാം, ഇവിടെ നിൽക്കുന്നെങ്കിൽ നിൽക്കാം, അവിടെ പോകുന്നെങ്കിൽ ഇപ്പം. ദൈവത്തിന് ആദ്യം ഇഷ്ടമുള്ളൂ, നമ്മുടെ ഇഷ്ടം കൊണ്ട് ദൈവത്തിനെ കൂടെ നിർബന്ധിച്ച് കേൾക്കുന്ന കാര്യമല്ല പറഞ്ഞ്. ദൈവത്തിന് ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ വരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നു, പ്രതികൂലങ്ങൾ വരുന്നു. ആ വ്യക്തി ദൈവത്തിനെല്ലാം വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവൻ എന്ത് ചെയ്യാനായിട്ട് കഴിയും? അവന് ഇടവിടാതെ സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. എന്നിട്ട് പറയണം, ഇതാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഇഷ്ടം. അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഏറ്റവും മേളിൽ പറഞ്ഞിരിക്കുന്ന പോലെ എപ്പോഴും സന്തോഷിക്കാനായിട്ടും കഴിയും അല്ലേ? ഇതെല്ലാം റിലേറ്റഡ് ആണ്. നമുക്ക് എന്തുകൊണ്ട് എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നില്ല? എനിക്ക് എന്തുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല? ഞാൻ നിങ്ങളുടെ ചോദിക്കേണ്ട ചോദ്യം, ബാക്കി കാര്യങ്ങൾ കറക്റ്റ് ആണോ? എന്തുകൊണ്ട് ഇടവിടാതെ നമുക്ക് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയുന്നില്ല? കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നില്ല. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് വന്ന് പ്രാർത്ഥിക്കുന്നതല്ല, മുട്ടമ്മ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല, ഇതൊന്നുമല്ല. ഇടവിടാതെ കർത്താവിൽ ഡിപ്പെൻഡ് ആയിട്ട് കാര്യങ്ങളെ വിട്ടുകൊടുക്കുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് കഴിയുന്നില്ല? കാരണം നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ആയിരിക്കാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ ദൈവഹിതപ്രകാരമല്ലാത്തൊരിടത്ത് ദൈവത്തിന്റെ ഇഷ്ടത്തിലല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാത്ത വ്യക്തിക്ക് ഇടവിടാതെ സ്തോത്രം ചെയ്യാൻ കഴിയത്തില്ല. ആ വ്യക്തിക്ക് എപ്പോഴും സന്തോഷിക്കാനും കഴിയത്തില്ല. റൂട്ട് പ്രോബ്ലം എവിടാണെന്ന് അറിയാം? റൂട്ട് പ്രോബ്ലം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള പ്രിൻസിപ്പിളിൽ നിന്ന് തെറ്റിപ്പോയി. ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം വിട്ട് പെറുക്കി എവിടെയും പോകണമെന്നോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരണം. നമ്മളെ പ്രാക്ടിക്കൽ ലൈഫിൽ കർത്താവേ നിന്റെ ഇഷ്ടപ്രകാരം അല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ വേണ്ട, ഇത് ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ ഇത് എനിക്ക് വേണ്ട. മനസ്സിലോ? നിങ്ങളായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ആയിരിക്കുന്ന ഒരു സ്ഥലം, ആദ്യം നിങ്ങൾ അന്വേഷിക്കേണ്ടത് ദൈവഹിതപ്രകാരമാണോ, നിങ്ങൾ ചെയ്യുന്ന കാര്യം ദൈവപ്രകാരമാണോ? ആണെങ്കിൽ ദൈവത്തിന് അവൈലബിൾ ആയിട്ടുള്ള വ്യക്തി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് അവന്റേതായിട്ടുള്ള പ്ലാനുകളുണ്ട്, അവന്റെ പദ്ധതികളുണ്ട്, അവൻ ഇൻസിസ്റ്റ് ചെയ്തത് അവന്റെ ഇഷ്ടമാണ്. ആ റിബല്യൻ നേച്ചറിൽ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ദൈവത്തോട് റിബല് ചെയ്ത വ്യക്തിയുടെ ജീവിതത്തിൽ ഇതെല്ലാം ബ്രേക്കാവും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞിപ്പോൾ പറയുകയാണ്, ഇതിന്റെ ഓപ്പോസിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. മേളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ഇഷ്ടം. എന്നിട്ട് അടുത്ത വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ആത്മാവിനെ തുച്ഛീകരി, ആത്മാവിനെ കെടുക്കരുത്. ഡു നോട്ട് ക്വെൻസ് ദ ഹോളി സ്പിരിറ്റ്. അന്നേരം എന്താണ് ഈ ദൈവ പരിശുദ്ധാത്മാവിനെ കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റിക്കുന്നതാണ്. ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നില്ല. കർത്താവിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കണം എന്നുള്ള ആഗ്രഹത്തോട് മുമ്പോട്ട് പോകുന്നില്ല. എല്ലാ കാര്യങ്ങളെയും അതുകൊണ്ട് അവന് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. എല്ലാ കാര്യത്തിനും അവന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയുന്നുമില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അവൻ ദുഃഖിപ്പിക്കുന്നു. ഞാൻ പറയട്ടെ, നമ്മൾ ദൈവികത പ്രകാരമാണെങ്കിൽ, നമ്മുടെ ജീവിതം ദൈവത പ്രകാരമാണെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതത്തിൽ എന്നുള്ളത് എനിക്ക് ദൈവത്തിൽ ഉറപ്പുണ്ടെങ്കിൽ, എനിക്ക് നാളെ നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി എനിക്ക് സ്തോത്രം ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ലേ? നാളെ നടക്കുന്ന ഒരു കാര്യം ദൈവത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലേ? അടുത്ത വർഷം നടക്കുന്ന ഒരു കാര്യം ദൈവത്തിന് ഇന്ന് ദൈവത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ? അന്നേരം നമുക്ക് എന്തിനു വേണ്ടി സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും? നമുക്ക് എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സ്തോത്രം ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യാത്ത വ്യക്തികൾ എന്താണ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എഫേസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവിൻ എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം വായിച്ചു നോക്കണം. ഡു നോട്ട് ബി ഫൂളിഷ്, ബുദ്ധിഹീനരാവാതെ എന്ത് അന്വേഷിക്കണം? കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അവിടെ പറഞ്ഞിരിക്കാണ് ബട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ വിൽ ഓഫ് ദ ഗോഡ് ഈസ്. ദൈവഹിതം എന്താണ്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് അന്വേഷിക്കുന്ന ഒരു വ്യക്തി നേരത്തെ പറഞ്ഞിരിക്കുന്നു അതേ ബന്ധത്തിലേക്ക് വരുന്ന വ്യക്തിയായിരിക്കും. അടുത്ത വാക്യമാണ് വീഞ്ഞു കുടിച്ച് മത്തരാവരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ബട്ട് ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം പിതാവായവന് എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്തുകൊള്ളൂ. ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു പ്രോബ്ലം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണ്. നമ്മളാരും ഇങ്ങനെ ആയിട്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇതിന്റെ പ്രോബ്ലം, റൂട്ട് പ്രോബ്ലം ഇവിടെ തന്നെയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങളിലേക്ക് മടങ്ങിയിട്ട്, യേശു ക്രിസ്തുവിന്റെ ബന്ധവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നത് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും നമ്മളെ നടത്താനായിട്ട് നടത്താൻ കഴിയും. എല്ലാ സാഹചര്യങ്ങളും ജീസസ് ക്രൈസ്റ്റ് ഈസ് അഡിക്വേറ്റ് ഫോർ എവറി സിറ്റുവേഷൻ. ദൈവഹിത പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിക്ക്. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് അതേ വാക്കാണ് ഉപയോഗിക്കുന്നത്. കൊരിന്ത്യലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, മലയാളത്തിൽ അത്ര കറക്റ്റ് അല്ല, 5-6 വാക്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് ആർക്കെങ്കിലും വായിക്കാമോ? 2 കൊരിന്ത്യർ 3:5-6 പ്രാപ്തർ എന്നുള്ള വാക്യം ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് അറിയാമോ? വി ആർ സഫിഷ്യന്റ്. എന്റെ ബൈബിളിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? നോട്ട് ദാറ്റ് വി ആർ അഡിക്വേറ്റ് ഇൻ അവർ സെൽഫ്. ഞങ്ങൾ അഡിക്വേറ്റ് അല്ല, ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു സാഹചര്യത്തിൽ കൂടിയും പോകാനായിട്ടുള്ള ശക്തിയില്ല. അടുത്ത വാക്കിൽ, ബട്ട് അവർ അഡിക്വസി ഈസ് ഫ്രം ഗോഡ് ഹു ഓൾസോ മെയ്ഡ് എസ് അഡിക്വേറ്റ് സെർവൻസ് ഓഫ് ദി ന്യൂ കവനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ കൂടി ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്ന ജീവന്, യേശു ക്രിസ്തു എല്ലാ സാഹചര്യങ്ങൾക്കും നിങ്ങളെ നിർത്താൻ പ്രാപ്തനാണ്. ദൈവത്തിന് നിങ്ങളെ നിർത്താനായിട്ട് കഴിയും, പ്രാപ്തരാക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞത് അതിനുവേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നത്. അപ്പോൾ രണ്ടു തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, ആദ്യം ദൈവമായിട്ടുള്ള റെക്കൻസിലിയേഷനിലേക്ക് മരണത്തിൽ കൂടി വരാത്ത വ്യക്തികൾ. രണ്ടാമത്തെ കൂട്ടർ, ദൈവമായിട്ടുള്ള റെക്കൻസിലിയേഷനിൽ വന്നിട്ടും കർത്താവിന്റെ ജീവനിൽ കണ്ടിന്യൂസ് ആയി രക്ഷിക്കപ്പെടാത്ത കൂട്ടർ. അതിൽ നമ്മൾ റോമലേഖനത്തിൽ പറഞ്ഞു രണ്ട് കൂട്ടരെ പറ്റി അവിടെ പറയുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള മിനിസ്ട്രിയെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ മരണത്താൽ ദൈവത്തോട് നിങ്ങൾ നിരന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും യേശു ക്രിസ്തുവിന്റെ മരണത്താൽ ദൈവത്തോട് നിരന്നവരാണ്. നിരന്നവരല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിരക്കണം എന്ന് ദൈവത്തിന് പകരം നിന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അപേക്ഷിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ ആവശ്യം ഇവിടെയില്ല, നിങ്ങൾ എല്ലാവരും നിരന്നവരാണ്. പക്ഷെ രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, നിരന്ന ശേഷം യേശു ക്രിസ്തുവിന്റെ ജീവനാൽ അനുദിനം രക്ഷിക്കപ്പെടാത്ത കൂട്ടർ. ദൈവത്തിന്റെ അടിക്കുവേറ്റായിട്ടുള്ള ജീവൻ ആ വ്യക്തിയിൽ കൂടി നിറഞ്ഞു വരാത്ത കൂട്ടർ. ദൈവഹിതപ്രകാരം കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത കൂട്ടർ. അവരെ സംബന്ധിച്ചിടത്തോളം ആ ജീവനിൽ അവർ രക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിലെ സത്യം. ദൈവം അവൻ അടിക്കുവേറ്റായിട്ടുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ അടിക്കുവേറ്റായിട്ട് ജീവിക്കുന്നില്ല. ഒരു റോൾസ് റോയ്സിന്റെ കമ്പനി ഒരു കാർ ഇറക്കി. അവർ റോൾസ് റോയ്സിന്റെ കമ്പനി പണ്ട് ഇറക്കിയപ്പോൾ ആ കമ്പനി ആ വണ്ടി വാങ്ങിച്ച ഒരു സുവിശേഷകൻ ആ റോൾസ് റോയ്സിന്റെ ഒരു എഴുത്ത് എഴുതിയിട്ട് ചോദിച്ചു, ഇതിന്റെ ഹോഴ്സ് പവർ എത്ര ആണെന്ന് ചോദിച്ചു. എത്ര എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പവർ, വണ്ടിയുടെ എഞ്ചിന്റെ പവർ എത്രയാണെന്ന് ചോദിച്ചു. അന്നേരം അവരുടെ മാനുവൽ എങ്ങും റോൾസ് റോയ്സിന്റെ ഇത് എഴുതിയിട്ടില്ല. അന്നേരം ആ അവരുടെ റോൾസ് റോയ്സിൽ നിന്ന് ഒരു റിപ്ലൈ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഇറ്റ് ഇസ് അഡിക്വേറ്റ്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ആവശ്യത്തിന് എത്ര ഉണ്ടോ അതിന് ഇത് അഡിക്വേറ്റ് ആണ്. അന്നേരം ഞാൻ പറഞ്ഞ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും, കർത്താവ് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളും, നാളെ നമ്മൾ കിടക്കാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ, അടുത്ത ആഴ്ച നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ, അതെത്ര ഭീകരമാണെങ്കിലും യേശു ക്രിസ്തുവിന് അതിനെ നിങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തി എല്ലാത്തിനും സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ അത് കഴിയുന്നില്ല, വന്ന് തലയും കുനിച്ച് ഡ്രൈ ആയി റെക്കൺസൈൽഡാണ്, പക്ഷെ ജീവനാൽ ജീവിക്കാത്ത വ്യക്തികൾ. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ജീവൻ നമ്മൾ കൂടിയിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു ഒരു നമ്മളൊരു വണ്ടി വാങ്ങിക്കുകയാണ്. ഇവിടെ ഒരു ഒരു ഏറ്റവും മോശമായിട്ടുള്ള വണ്ടി ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിരുന്നു കുറച്ചു നാൾ മുമ്പ്, ഒരു 2002 മോഡൽ ലാൻസർ. ഒരു അതിനേക്കാൾ മോശമായിട്ടുള്ള ചില വണ്ടികളും കാണും അല്ലേ? വളരെ മോശമായിട്ടുള്ള വണ്ടി, ഒരു എങ്ങനെങ്കിലും തള്ളി തള്ളി എങ്ങനെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. അതൊരു വണ്ടി ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു ഏറ്റവും പഴഞ്ഞൻ ഒരു 82 മോഡൽ അംബാസഡർ എന്ന് പോലും ചിന്തിക്കുക. ഏറ്റവും പുതിയതായിട്ടുള്ള വണ്ടി ഏതാ? നമുക്ക് ഇപ്പൊ പിള്ളേർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എന്തോ ബുഗാർട്ടിയോ എന്തോ എന്തോ എന്തൊക്കെയോ വണ്ടികളുണ്ടല്ലോ, ഭയങ്കര ശക്തി പോടുന്ന, കാല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ 250 കിലോമീറ്ററിലേക്ക് കയറുന്ന വണ്ടി. ഈ രണ്ട് വണ്ടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരാൾ പറയാണ്, എന്റെ പഴയ ആ ചാവട്ടി 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 നീക്കേണ്ട ആ വണ്ടി മാറ്റി ഞാനൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഭയങ്കര ഹോഴ്സ് പവർ ഉള്ള ഒരു വണ്ടി വാങ്ങിച്ചു എന്ന് പറയാം. നമ്മൾ ആ വ്യക്തിയെ പറ്റി എന്ത് പറയും? ഓ, ലക്കി പേഴ്സൺ, വളരെ വളരെ ഭാഗ്യവാനായിട്ട് വ്യക്തി ഇത്ര സൗകര്യമുള്ള, ഇത്ര ശക്തിയുള്ള ഒരു വണ്ടി നിനക്ക് കിട്ടിയത്. നമ്മൾ നാളെ പിറ്റേ ദിവസം അയാളുടെ വീട്ടിൽ അയാളുടെ വണ്ടി ഒന്ന് കാണാൻ പോവാം. നേരെ നമ്മൾ കാണുകയാണ്, ഇയാൾ രാവിലെ വണ്ടി എടുത്ത് ഗ്യാരേജിൽ നിറക്കി തലയും കൊണ്ട് വണ്ടി തള്ളി 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 മുമ്പോട്ട് കൊണ്ടുപോവാം അല്ലേ? ഈ പുതിയ വണ്ടിയാണ്, ഭയങ്കര ഹോഴ്സ് പവറുള്ള വണ്ടിയാണ്. പക്ഷെ എങ്ങനെ അയാൾ കൊണ്ടുവന്നേ? ഇയാൾ തെള്ളുകയാണ്, തെള്ളുകയാണ്. നേരെ ഇതും മറ്റേ വണ്ടി തെള്ളുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ഒരു പഴഞ്ചൻ വണ്ടി തെള്ളുന്നതും ലേറ്റസ്റ്റ് മോഡൽ വണ്ടി തെള്ളുന്നതും തമ്മിൽ തെള്ളുന്ന വ്യക്തിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. പക്ഷെ എന്താണ്? ഈ വ്യക്തിക്ക് പുതിയ വണ്ടിയാണ് കിട്ടിയത് അല്ലേ? ദൈവം പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും യേശു ക്രിസ്തുവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. യേശു ക്രിസ്തുവിനുള്ള റെസ്റ്റോർ റിലേഷനിലേക്ക് യു ഗോട്ട് എ ന്യൂ എഞ്ചിൻ. പക്ഷെ നിങ്ങളുടെ ലൈഫോ? കാണുന്നവർക്ക് മനസ്സിലാവും, തള്ളലോടെ തള്ളലാ. എങ്ങനെ മനസ്സിലാവും? എങ്ങനെ മനസ്സിലാവും? മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കൊരുന്നലേനോ ഏയ് കൊലോ തെസലോനിക്കലേനോ എഫേസലേനോ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ തെള്ളുകയാണോ അതോ നിങ്ങൾ ഓടിക്കുകയാണോ എന്നത്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ലൈഫ് ഇസ് അഡിക്വേറ്റ്. നമ്മളത് ഒന്ന് മനസ്സിലാക്കുക, രണ്ടാമത് അതിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുക. എഫേസലേ തെസലോനിക്കലിൽ പറഞ്ഞിരിക്കുകയാണ്, എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൃശ്യം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം ശുചീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കും, സകല ദോഷം വിട്ടുകൊള്ളു. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കുമാറാകട്ടെ. ഇതിന്റെ അടുത്ത വാക്യം എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന അറിയാമോ? നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസൻ, അവൻ അത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അതിനർത്ഥം? നിങ്ങളെ വിളിച്ച ഒരു ദൈവമുണ്ടല്ലോ, അതിന് ആ ദൈവത്തിന് നിങ്ങൾ കൂടി ഇത് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നതിന്റെ അർത്ഥം. നിങ്ങൾ തള്ളേണ്ട കാര്യമില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, മേളി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. നിങ്ങളെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കാനായിട്ടാണ്. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അനന്യമായി കർത്താവിന്റെ മുമ്പിൽ നിങ്ങളെ നിർത്താനായിട്ടാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നീ വിളിച്ച ദൈവത്തിന് തന്നെ അത് ചെയ്യാനായിട്ടുള്ള ശക്തിയുമുണ്ട്. ദൈവം എന്തിനു നിങ്ങളെ വിളിച്ചോ അതേ കാര്യം ചെയ്യാൻ ദൈവത്തിന് ശക്തിയുണ്ട്. പിന്നെന്താണ് പ്രശ്നം? ദൈവം എന്നെ ഒരു കാര്യത്തിനു വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ ഞാൻ എന്തിനെ അതിനെപ്പറ്റി പറയണം? ദൈവം എന്നെ ഒരു മിനിസ്ട്രിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവ ശുശ്രൂഷ എന്നുള്ളത് ഏറ്റവും ദൈവത്തിന്റെ ശുശ്രൂഷകനായിട്ട് നിന്നിട്ട് കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ വേല ഈ ഭൂമിയിൽ ചെയ്യുന്ന പോലത്തെ ഏറ്റവും ഈസി ആയിട്ടുള്ള വർക്ക് വേറെ ഇല്ല. കാരണം എന്താണ്? ദൈവത്തിന് അവൈലബിൾ ആയിട്ടിരിക്കുന്ന വ്യക്തിക്ക് അതൊരു സ്ട്രെസ് വർക്കല്ല. ആ വ്യക്തി തലവേദന വിളിച്ച് നടക്കുന്ന ചെയ്യുന്ന കാര്യമല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളെ വിളിച്ചവന് അത് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം, ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞിരിക്കുകയാണ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മൈ സെർവന്റ് ലീവ് ബൈ ഫെയ്ത്ത്. എന്റെ നീതിമാൻ ദ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. ആ ഫെയ്ത്ത് എന്നുള്ള ഡിപ്പെൻഡൻസ് ആ കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഇഷ്ടം വിട്ടിട്ട് നമ്മുടെ പ്ലാനുകൾ, നമ്മുടെ പദ്ധതികൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ, ദൈവികത പ്രകാരം അല്ലാത്ത സ്ഥലങ്ങൾ ഒക്കെ നമ്മളവിടെ ചെന്നു കഴിഞ്ഞിട്ട് നമ്മളവിടെ കിടന്ന് കറങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദൈവം പറയുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങൾക്ക് ദൈവികത പ്രകാരമല്ല നിങ്ങളുടെ ജീവിതമെങ്കിൽ റിപ്പൻറ്റ്. ആദ്യത്തെ റിപ്പൻറ്റൻസ് അല്ല ഞാൻ പറയുന്നത്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് റിപ്പൻറ്റൻസ് അല്ല, രണ്ടാമത്തെ റിപ്പൻറ്റൻസ് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിപൂർണ ഇഷ്ടത്തിലേക്ക് മടങ്ങി വരിക, ദൈവഹിതത്തിലേക്ക് മടങ്ങി വരിക. സെൽഫ് ലൈഫ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് ദൈവത്തിന്റെ ലൈഫിൽ നിറഞ്ഞു വരുന്ന ജീവിതത്തിലേക്ക് മടങ്ങി വരിക, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുകയാണ് എല്ലാ കാര്യവും നിങ്ങൾക്ക് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് എല്ലാത്തിനെ പറ്റിയും സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ എല്ലാത്തിനെ പറ്റി സ്തോത്രം ചെയ്യുന്ന വ്യക്തിക്ക് എപ്പോഴും സന്തോഷിക്കാനായിട്ട് കഴിയും. അങ്ങനെ എപ്പോഴും സന്തോഷിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് വരും. ഞാൻ ഈ പറഞ്ഞത് ഒരു വലിയ ഹയർ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പോകുകയല്ല, ഇതാണ് ദൈവാനത്തിലെ